Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. ക്രിസ്തുവാനുകരണ സമൂഹാംഗമായ മലങ്കര കത്തോലിക്ക വൈദികൻ ഡോക്ടർ തോമസ് പ്രമോദ് പാലവിളയിൽ പങ്കുവയ്ക്കുന്ന നോമ്പുകാല ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പൗരസ്ത്യ ആരാധനക്രമത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള അദ്ദേഹം സീറോ മലങ്കര സഭയുടെ തിരുവനന്തപുരം വലിയ അതിരൂപതയുടെ നെടുമങ്ങാട് സഭാ ജില്ലാ പ്രോട്ടോ പ്രസ്ബിറ്ററും നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവുമാണ്. കൂടാതെ വിവിധ സെമിനാരികളിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഫാദർ തോമസ് പ്രമോദ്.
പൗരസ്ത്യ ദൈവശാസ്ത്രത്തിന് അതുല്യ സംഭാവന നൽകിയ ദൈവശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഷ്മേമൻ തന്റെ അത്യുത്കൃഷ്ട രചനയായ ഗ്രേറ്റ് ലെൻ ജേർണി ടു പാസ്ക്വ എന്ന ഗ്രന്ഥത്തിൽ വിശുദ്ധ നോമ്പിനെ ക്രിസ്തീയ വിശ്വാസ സത്യങ്ങളുടെ പ്രഘോഷണമായി അവതരിപ്പിക്കുന്നു. നോമ്പ് പ്രഥമവും പ്രധാനവുമായി തിരുനാളുകളുടെ തിരുനാളായ ഉത്ഥാന പെരുന്നാളിലേക്കുള്ള തീർത്ഥയാത്രയാണ്. അന്ധകാരത്തെയും മരണത്തെയും വിജയിച്ച പ്രസ്തുത പ്രകാശ തിരുനാളിനുള്ള ഒരുക്കമാണ് നോമ്പ്. ഉത്ഥാന രഹസ്യങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള ആഹ്വാനമാണിത്. ആദിമസഭയിൽ ഉയർപ്പ് തിരുനാളിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മാമോദീസ ആഘോഷിച്ചിരുന്നത്. അപ്രകാരം ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാരംഭകത്വം വെളിപ്പെടുത്തുന്ന മരണ ഉത്ഥാന രഹസ്യങ്ങളുടെ നവീകരണവും ഉപനയനവും നോമ്പ് വെളിപ്പെടുത്തുന്നു. പെസഹ രഹസ്യങ്ങളുടെ പങ്കുചേരലാണ് അത് അഭിലഷിക്കുന്നത്. പുണ്യ സമ്പാദനത്തിനും പുതുജീവൻ പ്രാപിക്കുവാനും അത് ഭക്തരെ പ്രാപ്തരാക്കുന്നു. ജീവിത മുന്നേറ്റത്തിൽ വിശുദ്ധ ഹാഷായയുടെ ധ്യാനം അത് സാധ്യമാക്കി തീർക്കുന്നു. മനുഷ്യജീവിതത്തിന്റെ അനിവാര്യമായ ആത്മീയ പോരാട്ടത്തിന് സാരവത്തായ പടക്കോപ്പുകൾ സമ്പാദിക്കുവാനും അത് സഹായിക്കുന്നു. പഴയ നിയമത്തിന്റെ നോമ്പാൽ മോശയും ഏലിയായും ദൈവിക ദർശനം സാധ്യമാക്കി. പുതിയ നിയമത്തിൽ ക്രിസ്തു തന്റെ മാമോദീസായിൽ ദൈവമഹത്വം പ്രത്യക്ഷമാക്കിയതിനു ശേഷം നോമ്പിലേക്ക് പ്രവേശിച്ചു. തന്റെ പരസ്യ ശുശ്രൂഷയുടെ മുന്നൊരുക്കമായിരുന്നു അത്. പഴയതും പുതിയതുമായ ഉടമ്പടി ബന്ധങ്ങളുടെ യോജിപ്പും തുടർച്ചയും മരുഭൂമിയിലെ നോമ്പനുഷ്ഠാനത്താൽ ക്രിസ്തു സാധ്യമാക്കി. മറ്റൊരു മലയിലേക്കുള്ള ഗോകുൽത്ത തീർത്ഥയാത്രയ്ക്കുള്ള സജ്ജീകരണമായിരുന്നു അത്. പിതാവിന്റെ മനസ്സ് സാക്ഷാത്കരിക്കുവാനുള്ള ചട്ടവട്ടമായിരുന്നു ഈ നോമ്പാചരണം. ഉന്നതിയിലേക്കുള്ള സന്നാഹത്തിന്റെ പ്രതീകാത്മകതയാണ് ഇവിടെ ക്രിസ്തു അവതരിപ്പിക്കുന്നത്. ക്രിസ്തു ശിഷ്യർക്ക് അനുഗമനത്തിന്റെ മാർഗമായും ആയുധമായും നോമ്പിനെ ക്രിസ്തു കൽപ്പിച്ച് തന്നിരിക്കുകയാണ്. സാരാംശത്തിൽ ക്രിസ്തു മാർഗം അതിന്റെ തനിമയിൽ തന്നെ ഒരു നോമ്പിന്റെ ആന്തരിക ഭാവമാണ്. രക്ഷയുടെ ഊടുവഴിയാണിത്. എത്തിച്ചേരേണ്ട ഇടത്തേക്കുള്ള ജീവ മാർഗമാണിത്. ഭൗമികർക്ക് സ്വർഗീയ അനുഭവവും വാസവും ഇത് പ്രാപ്യമാക്കുന്നു. സൃഷ്ടാവിന്റെ മനസ്സ് തിരിച്ചറിയുവാനും സൃഷ്ടി രഹസ്യം പൂർത്തീകരിക്കുവാനും നോമ്പിന്റെ ശക്തി സഹായകമാകുന്നു. സഹായങ്ങളുടെ നിക്ഷേപം, വിവേകികളുടെ ആയുധം, സ്വർഗത്തിലേക്ക് കരയേറുവാനുള്ള മഹനീയ ഗോവണി എന്നിങ്ങനെ അനന്യമായ പാത്രധർമ്മങ്ങൾ നോമ്പ് സാധ്യമാക്കുന്നു. അപ്രകാരം സഭയ്ക്കും മക്കൾക്കും വലിയ അടയാളമായി നോമ്പിനെ ക്രിസ്തു നൽകിയിരിക്കുന്നു. ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന ഒരു ക്രിസ്തു ശാസ്ത്രമുണ്ട്. സുറിയാനി ആരാധനക്രമം പൊതുവെയും നോമ്പുകാല പ്രാർത്ഥനകൾ പ്രത്യേകമായും രണ്ട് വിശേഷണങ്ങൾ ക്രിസ്തുവിന് നൽകുന്നുണ്ട്. വിദഗ്ധനായ ഭിഷഗ്വരനും നല്ല ഇടയനും. രണ്ടു പ്രയോഗങ്ങളും ഭക്തരുടെ ജീവിതക്രമത്തിലെ സങ്കീർണതകൾ വ്യക്തമാക്കുന്നുണ്ട്. ആത്മശരീരങ്ങളുടെ വൈദ്യനും പാപങ്ങൾക്ക് മാനസാന്തരം ഔഷധമായി നിശ്ചയിച്ചവനും ദുർമോഹങ്ങളാൽ ഉണ്ടാകാവുന്ന മുറിവുകൾക്കും വ്രണങ്ങൾക്കും പ്രതിവിധിയായി നോമ്പ് കൽപ്പിച്ചവന് സ്തുതി എന്നാണ് പ്രാർത്ഥനാക്രമം ക്രിസ്തുവിനെ പ്രകീർത്തിക്കുന്നത്. ക്രിസ്തുവിന്റെ സുഖപ്പെടുത്തലിൽ ശുശ്രൂഷ രക്ഷാകര ദൗത്യത്തിന്റെ അവിഭാജ്യ ഭാഗമാണ്. അത്ഭുതങ്ങളും രോഗശാന്തിയും പഠിപ്പിക്കുന്ന ദൈവശാസ്ത്രം യുഗാന്ത്യോന്മുഖമായ ദർശനങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഒസിയോ എന്ന സെമിറ്റിക് പദവും അത് വ്യക്തമാക്കുന്ന സംജ്ഞയും അക്കാദിയൻ സുമേറിയൻ സംസ്കാരങ്ങളിൽ നിന്നും കടമെടുത്ത പ്രയോഗമാണ്. പിന്നീട് സുറിയാനി ആരാധനക്രമത്തിന് ഏറെ പ്രിയങ്കര പദമായി അത് ഉപയോഗിച്ചു തുടങ്ങി. വ്രണിത ആത്മാക്കളുടെ വൈദ്യനായി ക്രിസ്തു അവതരിപ്പിക്കപ്പെടുന്നു. വിശുദ്ധ അഫ്രാത്ത് ജ്ഞാനിയായ വൈദ്യനായിട്ടാണ് ക്രിസ്തുവിനെ വർണ്ണിക്കുന്നത്. അനുതാപത്തിന്റെ അനിവാര്യതയോടെ ചേർത്തു വെച്ചുകൊണ്ടാണ് ഈ പ്രയോഗം അധികമായി പ്രയുക്തമാക്കുന്നത്. വിശുദ്ധ അപ്രയും തന്റെ പ്രിയങ്കര സ്ഥാനനാമമായി ഉപയോഗിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മാനവീയ ശ്രേഷ്ഠതയുടെ പുനഃപ്രാപിക്കലാണ് ഇത് വിഷയമാക്കുന്നത്. പ്രസ്തുത പ്രയോഗത്തോട് ചേർത്തുവെച്ചുള്ള ഒരു ശൈലിയാണ് മരണത്തെ തോൽപ്പിച്ച ക്രിസ്തു എന്നത്. സൗഖ്യദായകനും നല്ല ഇടയനുമായ ക്രിസ്തു രോഗിയെയും വ്രണിതനെയും മരണത്തിന് വിട്ടുകൊടുത്തില്ല എന്ന് പ്രാർത്ഥനകൾ വ്യക്തമാക്കുന്നു. അപ്രയും അനുരൂപമായ മറ്റൊരു ശീർഷകം ക്രിസ്തുവിന് നൽകുന്നു, ജീവന്റെ ഔഷധം. മുറിവുകൾ വെച്ചുകെട്ടുന്ന ക്രിസ്തു ഔഷധം കൂടിയാണെന്ന് വിവരിക്കുന്നു. ലോകത്തിലെ വൈദ്യന്മാർ വ്രണിത ആത്മാക്കളെ സുഖപ്പെടുത്താൻ പരാജയപ്പെടുന്നു. അവർ നൽകുന്ന മരുന്നുകളോടൊപ്പം വേദനയും കടന്നുവരുന്നു. എന്നാൽ ക്രിസ്തു വേദന കൂടാതെ സൗഖ്യപ്പെടുത്തുന്നു. കാരണം ദൈവം സൃഷ്ടാവും സംരക്ഷണവും വൈദ്യനും ഔഷധവുമാണ്. നല്ല ഇടയൻ എന്നത് മറ്റൊരു സുപരിചിതവും പ്രിയങ്കരവുമായ ക്രിസ്തുവിന്റെ ശീർഷകമാണ്. നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുന്ന നല്ല ഇടയന്റെ വർണ്ണന പ്രാർത്ഥനയിൽ അനുസ്യൂതം കടന്നുവരുന്നു. കാരുണ്യത്തോട് ക്ഷമിക്കുന്ന ഇടയന്റെ ഭാവമാണ് ഇവിടെ വിവരിക്കുന്നത്. ഈ തലക്കെട്ടിനോടൊപ്പവും അനുതാപമെന്ന അനിവാര്യ ഭാവത്തെ മുഖ്യത സൂചിപ്പിക്കുന്നു. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ ഏറെ ഊന്നിപ്പറയുന്ന ദൈവീക ശൈലിയാണ് ഇടയഭാവം. പഴയ നിയമത്തിൽ അത് ദൈവത്തിനും രാജാക്കന്മാർക്കും കൽപ്പിച്ചു നൽകിയ സ്ഥാനമാണ്. പുതിയ നിയമത്തിൽ നാലാം സുവിശേഷം മഹനീയ വർണ്ണനയോടെ ക്രിസ്തുവിനെ നല്ല ഇടയനായി സുപരിചിതനാക്കുന്നു. ക്രിസ്ത്യാനികളെ ആട്ടിൻകൂട്ടത്തിലെ മക്കൾ എന്നാണ് വിശുദ്ധ അഫ്രാത്ത് വിവരിക്കുന്നത്. വിശുദ്ധ അപ്രയും ഇടയൻ എന്ന തലക്കെട്ട് ക്രിസ്തു, അപ്പോസ്തലന്മാർ, മെത്രാന്മാർ എന്നിവർക്കുള്ള വിശേഷണമായിട്ടും അവതരിപ്പിക്കുന്നു. സുറിയാനി പിതാക്കന്മാർ വൈദ്യൻ, ഇടയൻ എന്നീ സംജ്ഞകൾ പരസ്പര പൂരകമായിട്ടാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. നല്ല ഇടയന്റെ ജീവിതത്തെ സംഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: വഴിതെറ്റി പറ്റം വിട്ടുപോയ ആടിനെ അന്വേഷിച്ച് തന്റെ തൊഴുത്തിലേക്ക് പിന്തിരിപ്പിച്ച നല്ല ഇടയ, പത്തു നാണയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ നാണയം ആ സ്ത്രീ അന്വേഷിച്ചതുപോലെ നശിച്ചുപോയ എന്നെയും അന്വേഷിക്കണമേ. എന്തെന്നാൽ നശിച്ചുപോയതിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നവൻ നീയാകുന്നു. തന്റെ ദാസരെ തിരിച്ചു വരുത്തുന്നവന് സ്തുതി. കരുണയെന്ന ദൈവീയ ഭാവത്താൽ തെറ്റിപ്പോയതിനെയും നഷ്ടമായതിനെയും അന്വേഷിച്ച് ചേർത്തു നിർത്തുന്നു ക്രിസ്തുവിന്റെ ഇടയസ്ഥാനം. വിശുദ്ധ നോമ്പിന്റെ പ്രാർത്ഥനകൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധയോടെ വർണ്ണിക്കുകയാണ്. ഈ നോമ്പ് കാലഘട്ടം തന്നെ മനുഷ്യന്റെ ഭംഗുരത്വം, മനുഷ്യന്റെ അവസ്ഥ വളരെ വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ കരുണാർദ്ധ ഭാവങ്ങളായ ഇടയൻ, വൈദ്യൻ എന്നിവയുടെ കാരണവും അവസ്ഥയും മനുഷ്യ മനസ്സിന്റെ ഉടയുന്ന അവസ്ഥയാണ്. ആത്മാവ് രോഗാവസ്ഥയിലായിരുന്നുവെന്നും അതിന്റെ ആദ്യ സൗന്ദര്യം നഷ്ടമായിരിക്കുന്നുവെന്നും പ്രാർത്ഥനകൾ ദൃഷ്ടാന്തമാക്കുന്നു. രാജകീയ ഛായയ്ക്ക് മങ്ങൽ ഏറ്റിരിക്കുകയാണ്. എന്നാൽ കാരുണികൻ മനുഷ്യനെ സ്വീകരിക്കുമ്പോൾ നഷ്ടപ്പെട്ട ലാവണ്യം തിരികെ ലഭിക്കുന്നു. ആ നാഥന്റെ കൈകളിൽ മനുഷ്യജീവിതത്തിന്റെ അഴക് സുരക്ഷിതമായിരിക്കുന്നു. ക്രിസ്തു തിരികെ നൽകുവാൻ ശ്രദ്ധയോടെ അതിനെ സൂക്ഷിച്ചിരിക്കുന്നുവെന്നും പ്രാർത്ഥനകൾ വ്യക്തമാക്കുന്നു. സൗന്ദര്യം നഷ്ടമാകലിന്റെ കാരണം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. നിനക്ക് സ്തുതി പാടാതിരിക്കുവാനായി ദുഷ്ടൻ എന്നെ നിദ്രയിലാഴ്ത്തി. നിദ്രയെ പാപാവസ്ഥയായി സുറിയാനി പിതാക്കന്മാർ അവതരിപ്പിക്കുന്നു. നിദ്രയിൽ ഞാൻ പാപം ചെയ്യുകിൽ നിങ്കൃപ മോചനം അരുളണമേ എന്ന് പ്രാർത്ഥനകൾ വ്യക്തമാക്കുന്നുണ്ട്. രണ്ട് കാരണങ്ങളാൽ നിദ്ര പാപമായി സൂചിതമാക്കപ്പെടുന്നു: ദൈവസാന്നിധ്യ സ്മരണയുടെ ഭാവവും ആത്മീയമായ നിഷ്ക്രിയത്വവും. ആലങ്കാരിക പ്രയോഗത്താലാണ് നിദ്ര ആത്മീയ അവസ്ഥയിൽ പാപമാകുന്നത്. ദൈവസ്തുതി പാഠകരായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നിദ്രയിൽ ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുവാനും മനുഷ്യൻ പരാജിതനാകുന്നു. പാപത്തെ മുറിവായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ആത്മാവിന്റെ മുറിവുണക്കുവാൻ നോമ്പുകാലത്ത് ജ്ഞാനിയായ വൈദ്യനോട് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരിനെ വൈദ്യനുള്ള ചികിത്സാ തുകയും അവനെ പ്രീതിപ്പെടുത്തുവാനുള്ള കൈക്കൂലിയായും പ്രാർത്ഥനകൾ ദൃഷ്ടാന്തമാക്കുന്നു. മാനവികതയുടെ നവീകരണത്തിന് ക്രിസ്തു തന്നെയാണ് നോമ്പിനെ കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. നോമ്പ് മനുഷ്യനെ സമഗ്രമായ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. നോമ്പാകുന്ന പടച്ചട്ടയാൽ ശരീരം കാത്തുകൊള്ളപ്പെടുന്നു, ഇന്ദ്രിയേച്ഛകൾ കീഴടക്കപ്പെടുന്നു. ശ്രവണം, ഘ്രാണം, കാഴ്ച, നാവ് എന്നിവ തിരുവിഷ്ടം ചെവിക്കൊള്ളുവാനും ദിവ്യനിശ്വാസം ഉൾക്കൊള്ളുവാനും ദൈവിക അത്ഭുതങ്ങൾ ദർശിക്കുവാനും ദൈവമഹത്വത്തെ കീർത്തിക്കുവാനും ഇടയാകുന്നു. സ്പർശനശക്തി പുണ്യാസക്തിയെ വർദ്ധിപ്പിക്കുവാനും ബോധത്തെ വിവേകപൂർവ്വം നയിക്കുന്നതിനും ഹൃദയം സ്നേഹത്താൽ ബന്ധിപ്പിക്കുവാനും അറിവും ചിന്തയും ഉന്നതത്തിലുള്ളവയെ ധ്യാനിക്കുവാനും കഴിവുള്ളതാക്കി തീർക്കുന്നു. ചുരുക്കത്തിൽ, നോമ്പ് ഭക്തനെ കുറവുകളിൽ നിന്നും നിറവിലേക്ക് വളരുവാനും പറുദീസവാസിയാക്കുവാനും സഹായിക്കുന്നു. നോമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന മുഖ്യ പ്രമേയം അനുതാപമാണ്. ക്രിസ്തുവിന്റെ ഈ ആദ്യ പ്രബോധനത്തിന്റെ ആവൃത്തിയിലാണ് നോമ്പെന്ന രൂപാന്തരീകരണ പ്രക്രിയ ചുറ്റുവട്ട വിടുന്നത്. പ്രാർത്ഥനാക്രമം അനുതാപത്തിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നുണ്ട്. കർത്താവിൽ നിന്ന് ഞാൻ അകന്നുപോയിരിക്കുന്നതിനാൽ എനിക്ക് കഷ്ടം, വിരുന്നിൽ എന്റെ ദീപേഷ്ടി കെട്ടുപോകുകയും ചെയ്തിരിക്കുന്നു. എന്റെ മലിന്യതയിൽ ഞാൻ അനുതപിക്കുന്നുവെങ്കിൽ പുറത്തെ അന്ധകാരത്തിലേക്ക് ഉപേക്ഷിക്കപ്പെടും. കടന്നുപോകുന്ന ഈ ലോകത്തിൽ അനുതാപത്തിന് സ്വീകാര്യതയുണ്ട്. എന്നാൽ അനശ്വര ലോകത്തിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പ്രാർത്ഥന തന്നെ വ്യക്തമാക്കുന്നു. ആത്മാവിന്റെ ആദ്യ സൗന്ദര്യത്തിലേക്കും അവസ്ഥയിലേക്കുമുള്ള മടക്കയാത്രയാണിത്. ഒരു തിരിച്ചുവരവാണ് ഇവിടെ സൂചിതമാകുന്നത്. നോമ്പിന്റെ ആരാധനക്രമം അനുതാപമെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കുന്ന താപസ്വഭാവമാണ് ഉപവാസം. ഭക്ഷണപാനീയങ്ങളിൽ നിന്നുള്ള വിടുതൽ എന്നതിൽ നിന്നും ആത്മീയമായ മറ്റൊരു തലം കൂടിയുണ്ട് ഇതിന്. മാനുഷികതയിൽ നിന്നും അതിമാനുഷികതയിലേക്കുള്ള പ്രയാണമാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നാൽ വിശുദ്ധ അപ്രയം പറയുന്നത്, സ്വഭാവത്താൽ ഭക്ഷിക്കുവാൻ നയിക്കപ്പെടുന്നു, എന്നാൽ സ്വതന്ത്ര ഇച്ഛയാൽ ഉപവാസം തിരഞ്ഞെടുക്കപ്പെടുന്നു. ആദ്യ മാതാപിതാക്കളുടെ തകർച്ചയുടെ കാരണമായി അത്യാർത്തി നിലകൊണ്ടപ്പോൾ രണ്ടാം മാതമായ ക്രിസ്തു പ്രതിവിധി കൽപ്പിച്ചു തന്നത് ഉപവാസം കൊണ്ടാണ്. ഉപവാസത്താൽ ആത്മീയ ചിറകുകൾ സമ്പാദിക്കുവാൻ നോമ്പ് അനുഷ്ഠിക്കുന്നവന് സാധിക്കുന്നു. നോമ്പ് നല്ല ഒരു അധ്യാപികയാണ്. ക്രിസ്തു എങ്ങനെയാണ് പിശാചിനെ തോൽപ്പിച്ചതെന്ന് അത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഹൃദയത്തിന്റെ ഉപവാസമാണ് ഇവിടെ അനിവാര്യമായി ഇരിക്കുന്നത്. മുറിവ് വെച്ച് കെട്ടുക എന്ന പ്രയോഗം സൗഖ്യ പ്രക്രിയയിലെ പ്രാഥമിക കർത്തവ്യമാണ്. ഉപവാസ ഗീതങ്ങളിൽ വിശുദ്ധ അപ്രയം വിവരിക്കുന്നത് ക്രിസ്തുവിന്റെ കൃപയുടെ കരങ്ങൾ മുറിവുകൾ വെച്ചുകെട്ടുന്നു എന്നാണ്. എന്നാൽ രോഗശാന്തി പൂർണ്ണമാകാൻ വ്യക്തിയിൽ ചില ആത്മീയ ഭാവങ്ങൾ അനിവാര്യമായിരിക്കുന്നു. ക്രിസ്തുവിനോടുള്ള ഒരു തുറവിയും അവനിലേക്കുള്ള തിരിയലും അപരിഹാര്യം തന്നെയാണ്. കാരണം സൗഖ്യത്തിന്റെ കർത്താവ് ക്രിസ്തുവാണ്. അവന്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ബന്ധവും അതിലേക്കുള്ള ചായ്വും പ്രാർത്ഥനയും വിശ്വാസവും ഇവിടെ അത്യന്താപേക്ഷിതം തന്നെയാണ്. ഓരോ അത്ഭുതത്തിനു മുമ്പും പ്രസ്തുത ഭാവങ്ങൾ ക്രിസ്തു അന്വേഷിച്ചറിയുന്നുമുണ്ട്. അത്തരം ഭാവത്തിലാണ് ക്രിസ്തുവിന്റെ സ്പർശനം സാധ്യമാകുന്നതും സൗഖ്യം പ്രാപിക്കുന്നതും. ശുദ്ധീകരണത്തിന്റെ പ്രക്രിയ അനുബന്ധ കർമ്മമായി പരിലസിക്കുന്നു. കാരണം പവിത്രീകരണത്തിന്റെ ചൂളയിലാണ് സൗഖ്യത്തിന്റെ വീണ്ടെടുപ്പ് സാധ്യമായിരിക്കുന്നത്. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു വിനീത ഭാവവും ഇത്തരണത്തിൽ അനിവാര്യമായിരിക്കുന്നു. കർത്താവിൽ നങ്കൂരമിടുന്ന പ്രതീക്ഷയുടെ ജീവിതമാണ് അത്ഭുതങ്ങൾ പ്രഘോഷണ വിധേയമാക്കുന്നത്. ദൈവിക ഛായയുടെ അനന്യ സ്വഭാവം എന്നത് നൽകപ്പെട്ടിട്ടുള്ള സ്വതന്ത്ര ഇച്ഛയാണ്. നല്ല തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമാണ് ഇവിടെ വിവരിക്കുന്നത്. പറുദീസായിലെ പതനം തെരഞ്ഞെടുപ്പിൽ സംഭവ്യമായ കൃത്യലോപമാണ്. മുറിവുകൾ അത്തരം മാർഗഭ്രംശങ്ങളിലാണ് കടന്നുവരുന്നത്. ജീവിതം ഒരു പോരാട്ടമായി ആത്മീയ എഴുത്തുകാർ അവതരിപ്പിക്കുമ്പോൾ മുറിവുകളാൽ വ്രണങ്ങൾ ആത്മാവിൽ സംഗതിയാകുന്നു. വഴിതെറ്റിപ്പോകലും അബദ്ധസഞ്ചാരവും ആത്മീയ അസ്വാസ്ഥ്യങ്ങൾക്ക് കാരണമാകുന്നു. സുഖം പ്രാപിക്കുവാൻ സ്വതന്ത്ര ഇച്ഛയുടെ നല്ല തെരഞ്ഞെടുപ്പ് ആവശ്യമാണ്. സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കുന്ന അനുതാപം അനിവാര്യ തെരഞ്ഞെടുപ്പുമാണ്. അഹന്തയിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നുമുള്ള വിമുക്തി സൗഖ്യം പ്രാപിക്കുവാൻ ആവശ്യമാണ്. അനുതാപത്താൽ മുറിവുകളെ തിരിച്ചറിയുവാനും വെളിപ്പെടുത്തുവാനും സാധിക്കുന്നു. തുടർ മുറിവുകൾ സൃഷ്ടിക്കുകയില്ല എന്നുമുള്ള നിശ്ചയദാർഢ്യം ഇവിടെ അത്യന്താപേക്ഷിതമാണ്. ക്രിസ്തുവിന്റെ പാദങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് കണ്ണുനീരും കഴുകലും അനിവാര്യം തന്നെ. ഉപവാസവും പ്രാർത്ഥനയും ജാഗരണവുമൊക്കെ ജീവിതത്തെ സന്തുലിനമാക്കാൻ നടത്തുന്ന താപസ ശൈലികളുടെ നല്ല തിരഞ്ഞെടുപ്പാണ്. വീണ്ടെടുക്കൽ പ്രക്രിയയ്ക്ക് സ്വതന്ത്ര ഇച്ഛ ക്രിയാത്മകമായി സഹകരിക്കണം. നല്ല ആരോഗ്യം വീണ്ടെടുക്കുവാൻ ഒരു പുനഃപ്രതിഷ്ഠാപനം നോമ്പ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നു. 40 നോമ്പുകാലം ആത്മീയ വസന്തത്തിന്റെ ഫലദായകത്വം വ്യക്തമാക്കുന്നു. മാലാഖമാരോട് സദൃശപ്പെട്ടുകൊണ്ട് പ്രശോഭിതരായിത്തീരുവാൻ നോമ്പ് സഹായിക്കുന്നു. നോമ്പാൽ പരസ്യമായും രഹസ്യമായും ദൈവത്തിന് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധാലയമായി തീരുവാൻ ഭക്തർക്ക് കഴിയുന്നു. സൂര്യ തേജസ്സിനേക്കാൾ കൂടുതലായി ശോഭിക്കുവാൻ നോമ്പുകാർക്ക് സാധിക്കുന്നു. നഷ്ടപ്പെട്ട ആദ്യ സ്ഥലത്തേക്കുള്ള പ്രവേശനത്തിന് നോമ്പ് അനുഗ്രഹീതമാകുന്നു. വിശുദ്ധിയുടെ തുറമുഖത്തേക്കുള്ള യാത്രയിൽ ആത്മാക്കളിൽ നല്ല വിത്ത് വിതയ്ക്കുന്നു. ഒരാത്മീയ ജീവിതക്രമം പാലിച്ചുകൊണ്ട് രക്ഷയുടെ ഊടുവഴിയിലൂടെ തീർത്ഥാടനം നടത്തുവാൻ ഭക്തരെ അത് സഹായിക്കുന്നു. ഉദ്ധാനത്തിന്റെ മഹനീയ രഹസ്യങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ നോമ്പുകാലം വീണ്ടും നമ്മെ ക്ഷണിക്കുകയാണ്. ഇന്നലകളിലെ അപജയങ്ങളിൽ നിന്നുമുള്ള ഒരു കടന്നുപോകൽ ഇവിടെ സംഭവമാകുന്നു. പ്രാർത്ഥനാക്രമങ്ങൾ അവതരിപ്പിക്കുന്ന നല്ല ഇടയനും ജ്ഞാനിയായ ഭിഷഗ്വരനും നമ്മെ തേടിയെത്തുന്നു. കരുണയുടെ വാതിൽ തുറക്കുവാൻ അനുയോജ്യമായ അനുതാപവും കണ്ണുനീരു ഉപവാസവും ജീവിതത്തെ ഏറെ സമ്പന്നമാക്കി തീർക്കുവാൻ സഹായിക്കുന്നു. പവിത്രീകരണം, പ്രകാശീകരണം, ദൈവീകരണം എന്നീ ക്രിസ്തീയ പക്വതയുടെ പ്രയാണത്തിൽ നോമ്പ് ഏറെ സഹായകമാണ്.
നിങ്ങൾ ഇതുവരെ കേട്ടത് ക്രിസ്തുവാനുകരണ സമൂഹാംഗമായ മലങ്കര കത്തോലിക്ക വൈദികൻ ഡോക്ടർ തോമസ് പ്രമോദ് പാലവിളയിൽ പങ്കുവച്ച നോമ്പുകാല ചിന്തകൾ. ആത്മരാഗം എന്ന സംഗീതാൽബത്തിലെയാണ് ഈ ഗാനം. ബ്രദർ പി ജെ ആന്റണിയുടെ വരികൾക്ക് ബ്രദർ ആന്റണി ഫെർണാണ്ടസ് ഈണം നൽകിയിരിക്കുന്നു. ആലാപനം ജെൻസി. ഇതോടെ വത്തിക്കാൻ റേഡിയോയിൽ നിന്ന് മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.